Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Adha Anyatarasvin Pache Dosha Apratihi തൃതീയവ പക്ഷെ അതുഷ്ഠേ സൈവ ശാസ്ത്രാർത്ഥി ഇവർത്തേവ ചിന്ത പറയുന്നു. ഇനിയും മുമ്പോട്ട് എന്തിനു ചിന്തിക്കണം എന്നുള്ളതാണ്. ഇതുവരെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ശ്രുതി അതിനെ വ്യാഖ്യാനിച്ചും കഴിഞ്ഞു. ഇനിയും വേണ്ടി ഈ ചിന്ത എന്തിനു നീട്ടണം? അതാണ് പരസീവ സംസാരിത്തും പരാഭാവവും. രണ്ടു പറഞ്ഞു കഴിഞ്ഞാലും ഭേദ പ്രാപ്തവും ദോഷവും പരിഹരിക്കാൻ ശക്യതയും വന്നു ചേരുന്ന ദോഷത്തെ പരിഹരിക്കാൻ സാധ്യമല്ല. ഇനി വ്യർത്ഥാചിന്ത, അതുകൊണ്ട് എന്താണ് ഇവിടെ ചിന്ത? ഇനി വ്യർത്ഥമാണ് അത് അന്യതരസ്വിൻ പക്ഷി. ഇതിൽ ഒരു പക്ഷത്തിൽ ദോഷ അപ്രാപ്തി, അങ്ങനെ സ്വീകരിക്കുക, ദോഷമൊന്നുമില്ല. തൃതീയ പക്ഷി അതുഷ്ടെ, മൂന്നാമതിന്റെ ഒരു പക്ഷം, അത് ദോഷമില്ലാത്തതാണ്. സൈവ ശാസ്ത്രാർത്ഥ, അതുകൊണ്ട് എന്താണ് ഈ രണ്ടിലേതെങ്കിലും ഒന്നിന് ദോഷമില്ല. എന്താണ് ഒന്ന് സ്വീകരിക്കുക, പരമാത്മാവിന് സംസാരിക്കുമില്ല, അങ്ങനെ സ്വീകരിച്ചാൽ മതി. ഇനി മറ്റൊരു പക്ഷം, ഏതെങ്കിലും ഒരു പക്ഷം ദോഷരഹിതമായ ഒരു പക്ഷമുണ്ട്. പരമാത്മാവ് പരമാത്മാവ് തന്നെ, പരമാത്മാവിന് ഒരിക്കലും ജീവഭാവം വന്നിട്ടില്ല എന്നെല്ലാം കരുതിയാലോ? പക്ഷേ അദുഷ്ട സൈവ ശാസ്ത്രാർത്ഥ ഇനിവർത്തേവ ചിന്ത. ഏതായാലും ശരി, ഇതുവരെ ചിന്തിച്ചു നിന്നതിന് ഒരു നിർണയം വന്നു കഴിഞ്ഞു. ഇനിയും വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല എന്നാണെങ്കിലോ നാം തന്നിർദ്ധാരണ അർത്ഥത്വ പറയുന്നു. പോരാ, അതിന്റെ നിർദ്ധാരണ സംഭവിച്ചിട്ടില്ല. അതായത് പലതിൽ നിന്നും ഒന്നിനെ വേർതിരിച്ചെടുക്കുന്നതാണ് നിർദ്ധാരണം എന്ന് പറയുന്നത്. ഇവിടെ അജ്ഞാന സംശയ രൂപത്തിലുള്ള അല്ലെങ്കിൽ അജ്ഞാന സംശയകാര്യമായിട്ടുള്ള നാനാതരത്തിലെ ചിന്തകളുണ്ട് ഈ പരമാർത്ഥ തത്വത്തിൽ. അപ്പോൾ ആ അജ്ഞാന സംശയങ്ങളെല്ലാം ദൂരീകരിച്ചിട്ട് യഥാർത്ഥ ജ്ഞാനത്തെ മാത്രം അവിടെ നിർത്തണം. അതിനുവേണ്ടി ശരിക്കും ചിന്ത ഇനിയും ആവശ്യമാണ്. ഇതുവരെ ശ്രവിച്ചതേ ഉള്ളൂ, ചിന്തിച്ചില്ല. ഇത്തരെയുള്ള ചിന്ത ശ്രവണം മാത്രമാണ്. ശ്രവണത്തിൽ സ്വാഭാവികമായിട്ടും പോരായ്മകൾ വരാം, അതിനെ പരിഹരിക്കുന്നതിന് മനന ആവശ്യമാണ്. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, ഞാൻ മനന അവസാനിപ്പിക്കുന്നില്ല, തുടർന്ന് പോവുകയാണ്. അതുകൊണ്ട് വിത്പന്നനായ ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ കടന്നു വന്നുകൊണ്ടേ, ബോധമില്ലാത്തവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യമൊന്നുമില്ല. മൂഢനോട്, വിവേകിയോട് പറഞ്ഞാലോ ചോദ്യം? അതുകൊണ്ട് ശാസ്ത്രാർത്ഥം തുടർന്നേ തീരൂ. നിന്റെ ശ്രോതാവിന് വിവേകിയുണ്ട്, അവന് ചിന്ത വരുന്നു, അവന്റെ ചിന്തയെ പരിഹരിക്കാൻ ഈ ചിന്ത ആവശ്യമാണ്. അതുകൊണ്ട് തന്നിർദ്ധാരണാർത്ഥത്വം നിങ്ങൾ പറഞ്ഞത് പാടെ അസംബന്ധമാണ്. ആ പരമാത്മതത്വത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമാണ് മനനം. സത്യം പ്രാപ്തോ ദോഷോ എന്ന ശക്തി പരിഹർത്തും അന്യതരസ്മിൻ തൃതീയവ പക്ഷേ അതുഷ്ടോ അതുഷ്ടേ അവധൃതി വൃദ്ധാ ചിന്ത സ്യാദോ അവധൃതി തവദാധാരണാർത്ഥത്വ അർത്ഥവത്തിയുടെ പൂർവക്ഷി സിദ്ധാന്തി എന്ന് പറയാൻ തന്നെ നിവർത്തിയില്ല. ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാണ് ക്രമേണ ക്രമേണ സിദ്ധാന്തത്തിനോട് അടുക്കുന്നത്. സ്വയം തന്നെ സിദ്ധാന്തത്തെ പറയുന്നു, പൂർണ്ണമായിട്ടില്ല, ഭാഗ്യമായി അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ മുഖ്യ സിദ്ധാന്തത്തിൽ എത്തിച്ചേരുന്നു. സത്യം പ്രാപ്തോ ദോഷം ശക്തി പരിഹർത്തുന്നു, ദോഷം പ്രാപ്തമായി അത് പരിഹരിക്കാൻ സാധ്യമല്ല. എങ്ങനെ അന്യതരസ്മിൻ തൃതീയവ പക്ഷേ, അന്യതരസ്മിൻ ഈ രണ്ടിൽ ഒരു പക്ഷം അല്ലെങ്കിൽ മൂന്നാമതൊരു ദോഷരഹിതമായ പക്ഷം, അതിന് ദോഷത്തെ പരിഹരിക്കാൻ സാധ്യമല്ല. ദോഷരഹിതമെന്ന് നിങ്ങൾ കരുതുന്ന ഒരു പക്ഷത്തിനും ദോഷത്തെ പരിഹരിക്കാൻ സാധ്യമല്ല. പക്ഷേ ദോഷത്തെ പരിഹരിച്ചാലോ? അവധൃതി അധിഷ്ഠി അത് ദോഷരഹിതമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വ്യർത്ഥാചിന്ത പിന്നെ ഇനി എന്തിനു ചിന്തിക്കണം? ഇവിടെ പറയുന്ന പല പക്ഷം, പരസീവച്ച സംസാരിത്തും പരാഭാവോ അല്ലെങ്കിൽ ഇനി വേറൊരു പക്ഷം, ഈ പരമാത്മാവിനെ സംബന്ധിച്ചുള്ള ചിന്തയിലെ പല പക്ഷം, ഇതിൽ എന്താണോ അതുഷ്ഠ അവധൃതി ആ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ആ ഈ പക്ഷം ഈ പറയുന്ന സ്വീകാര്യമാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഭർത്താചിന്ത പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നദു സ്വവധ്ര എന്നാലത് നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയും ചർച്ച ആവശ്യമാണ്. ഇത് തവത അവധാരണാർത്ഥത്വമാണ്, അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടി അർത്ഥവത്തിയ വൈഷാ ചിന്ത ഇനിയും ചിന്ത ആവശ്യമാണ്. ഇവിടെ ഭാഷ്യകാരനോട് ചോദിക്കുന്നത് ഈ ചിന്ത ഇതെന്ന് അവസാനിക്കുന്നു? ഒരു മനുഷ്യത്ത് കഴിഞ്ഞ് വേറൊരു മനുഷ്യത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്ന് അവസാനിക്കും, അതാണ് ചോദ്യം. ഇതിന്റെ പ്രയോജനം എന്താണ്? പലരും ചോദ്യം ആത്മതത്വത്തെ കുറിച്ച് പറയുന്നു സത്സംഗത്തിൽ. അതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് പറഞ്ഞിട്ടുണ്ട് പ്രയോജനം. കാരണം ശ്രുതി ഇതിനകം തന്നെ പരമാവധി പറഞ്ഞു കഴിഞ്ഞു, അത് ശ്രവിച്ചും കഴിഞ്ഞു, പക്ഷെ പ്രയോജനം ഉണ്ടല്ലോ. പിന്നെ ഇത് എന്താ പ്രയോജനം എന്നാണ്. എന്തുകൊണ്ട് ഇന്നത്ത് സ്വഭദ്രത അത് ഉറച്ചില്ല. അപ്പോ ഇതുവരെ ഉറയ്ക്കാത്തത് കൊണ്ട് ചിന്ത ആവശ്യമില്ലെന്ന് ഇങ്ങനെ പറയാൻ കഴിയും. തത് അവധാരണാർത്ഥത്വ ഇനി ഉറയ്ക്കണം, ഇനി സമയമുണ്ട്. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, അതുകൊണ്ടത് വ്യർത്ഥമാണെന്ന് പറയാൻ പാടില്ല, ഇനി വെളിപ്പെടും. അതാണ് തത് അവധാരണാർത്ഥത്വ അർത്ഥവൃത്തി അപേക്ഷിച്ച് ചിന്ത ചോദ്യകർത്താവ് ചോദിക്കുകയാണ്. ഇതുവരെ ഇത് ഞാൻ കേട്ടു, ശ്രദ്ധയോടുകൂടി കേട്ടു, സാധനാ സമ്പത്തിയോടുകൂടിയൊക്കെ തന്നെ കേട്ടത്, പക്ഷേ ഒന്നും വെളിപ്പെടുന്നില്ല, ബ്രഹ്മജ്ഞാനിയാകുന്നില്ല, അതുകൊണ്ടിത് വ്യർത്ഥമാണ്, ഇനി ഇതുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി മറ്റെന്തെങ്കിലും ആകാം. പറയുന്ന സത്യം അർത്ഥവതി ചിന്ത നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ സംബന്ധിച്ച് ശരിയാണ്, പക്ഷെ വിചാരം പ്രയോജനപ്രദമാണ്, അതിനെയും പ്രതീക്ഷയോടെ തന്നെ തുടരണം. അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കുന്നതുവരെ ഇത് തുടരണം. അങ്ങനെ ഇതിന്റെ താല്പര്യത്തെ നിർണയിക്കണം. ശാസ്ത്രാർത്ഥ അവധാരണാർത്ഥത്വ ശാസ്ത്ര താല്പര്യത്തെ നിശ്ചയിക്കണം, ശാസ്ത്ര താല്പര്യത്തെ മനസ്സിലാക്കണം. പൊതുവായി നമ്മളൊന്നും കേൾക്കുന്നില്ല, കേട്ടിട്ടുള്ള കാര്യങ്ങളേ. പിന്നെന്താ ശ്രവണത്തിൽ സംഭവിക്കാത്തത്? ശ്രവണത്തിൽ അവിടെ അതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചില്ല. എന്തർത്ഥമാണോ ഗ്രഹിച്ചത് അതായിരുന്നില്ല അതിന്റെ താല്പര്യം. അതാണ് ഇവിടെ വരുന്ന തകരാറ് പോരായ്മ. ഇപ്പൊ ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ചർച്ച വീണ്ടും 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 ആവശ്യമാണ്. അത് ഗ്രഹിക്കുന്നതുവരെ ചിന്ത യസിച്ചത്വം എന്നത് നിന്നേഷ്യസി പറയുന്ന ഈ പറയുന്ന നിങ്ങൾക്ക് ഇനി വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കും. ശരി, കേൾക്കുന്ന എനിക്ക് ഇതിലൊരു പിടിയും കിട്ടിയിട്ടില്ല, സമ്മതിച്ച് പറയുന്നതാണ്. വേറെ രൂപത്തിൽ പറയുന്നത് ചിന്ത യസിച്ചത്വം സമ്മതിച്ചു, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ അദ്വൈതം വിളമ്പുന്നയാള് ചിന്തിക്കുന്നുണ്ട്, സമ്മതിച്ചു, എന്നത് നിർണയിച്ചു, പക്ഷേ സംഗതി പിടി കിട്ടിയിട്ടില്ല, താല്പര്യത്തെ നിർണയിച്ചിട്ടില്ല. ശിഷ്യൻ ഗുരുവിനോട് പറയണം, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ തനിക്കും ഇത് മനസ്സിലായിട്ടില്ല, അത്ര വരെ കടന്നു പറയുകയാണ്. ഒന്ന് എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇതൊരിക്കലും നിർണയിക്കാൻ പറ്റാത്തതാണ്. എന്നെങ്ങനെയാണ് ഗുരു നിർണയിക്കുന്നത്? നീ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കിം ഞാൻ നിർണയത് വിമിതി വേദവചനം, വേദം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സാക്ഷാത്കാരം സംഭവിക്കത്തില്ല, തത്വജ്ഞാനം ഉണ്ടാകത്തില്ല, മുക്തി സംഭവിക്കത്തില്ല, അങ്ങനെയുള്ള ശ്രുതി പറഞ്ഞിട്ടുണ്ടോ? ഗുരു പറയുന്നു, ഗുരുവിന്റെ സ്വന്തം അഭിപ്രായമല്ല, ഗുരു പറയുന്നു ശ്രുതിയുടെ താല്പര്യത്തെ പറയുന്നു. സ്വന്തം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് പറയാം, ഈ പറഞ്ഞെല്ലാം തന്റെ അഭിപ്രായം, എന്റെ അഭിപ്രായം വരെയാണ്, അങ്ങനെ പറഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്, ശ്രുതി താല്പര്യമാണ് പറയുന്നത്, തന്റെ അഭിപ്രായമായും പറയുന്നത്, അത് തന്നെയാണ് ശ്രുതിയുടെ താല്പര്യത്തെ. ശ്രുതിയുടെ താല്പര്യത്തെ താൻ കണ്ടെത്തിയതാണ്, അത് ശ്രുതിയിലുണ്ട്, നിർണയിച്ചിരിക്കുന്നു. നിർണയിക്കരുതെന്നല്ല, വേദത്തിന്റെ താല്പര്യം നിർണയിക്കണമെന്നാണ്. അതുകൊണ്ടാണ് വേദം ഈ തത്വത്തെ വെളിപ്പെടുത്തിയത്. കിംന നിർണയിത വിമിതി വേദന പറയുന്നു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താണ് കഥം തറിയേ പറയുന്നു, ഇതിനെ കുറിച്ചുള്ള സാധനം പറയുന്നു, ഒരുപാട് അഭിപ്രായങ്ങൾ എല്ലാം കൂടെ കിട്ടാതെ കൺഫ്യൂഷനാകുന്നു. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, തന്ത്രം, മന്ത്രം, തപസ് സമാധി, ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിനെയും പറയാം. ദ്വൈത കാഴ്ചപ്പാടുള്ള ഒരുപാട് ബഹുപ്രതിപക്ഷത്വ ഇവിടെ ശിഷ്യൻ ഗുരുവിനോടുള്ള ബഹുമാനത്തോടുകൂടി പറയുന്നു. ഏകത്വവാദിത്വം, നീ പറയുന്നു വേറെ ഏകത്വം, ഞാൻ കേട്ടിട്ടുള്ളതല്ല നീ പറയുന്നു, മറ്റുള്ളവർ പറയുന്നതല്ല പറയുന്നു. ത്വം ഏകത്വവാദി, നീ ഏകത്വവാദിയാണ്. വേദാർത്ഥപരത്വം, എന്നിട്ട് നീ എന്നോട് പറയുന്നു, ഞാൻ പറയുന്നു വേദത്തിന്റെ താല്പര്യമാണ്. ഈ ലോകത്തിലുള്ള ദ്വൈതികളെല്ലാം ഇവിടെ പോകും. ബഹുപ്രതിപക്ഷത്വം, ഏകത്വവാദിത്വം, അങ്ങനെ ധാരാളം പേർ ചോദ്യം ചെയ്യുന്ന ഒരുവനാണ് നീ. എന്നാൽ ഏത് താല്പര്യം നീ ഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ബഹുഹി നാനാത്വം, അതിന് വേദബാഹ്യ ത്വപ്രതിപക്ഷ നിന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ കേൾക്കുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം എന്താണ്, നാനാത്വവാദികളുടെ ചോദ്യങ്ങളാണ്, വേദബാഹ്യന്മാരാണ്. അവരെല്ലാം നിനക്ക് ശത്രുക്കളുമാണ്. ശത്രുക്കളെന്ന് വെച്ചാൽ നിരന്തരം നിന്നോട് ചോദ്യം ചോദിച്ച് നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതോ മമാശങ്കന്നന്വേഷിച്ചി, അതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നത്. നന്ദന്വേഷിച്ചി, നീയും ഇതിന്റെ താല്പര്യമൊന്നും ഗ്രഹിക്കാൻ പോകുന്നില്ല, നിർണയിക്കത്തില്ല. ഗുരുവിനോട് പറയുന്നു, ഗുരുവിനും നിശ്ചയിക്കാൻ ഒക്കത്തില്ല. എനിക്ക് മാത്രമല്ല, അവരെ അറുണ്ടല്ലോ, അത് ഗുരുവിന് സാധിക്കത്തില്ല. പിന്നല്ലേ ഞാൻ, അതുകൊണ്ട് എന്റെ സംശയുക്തമാണ്, ഇതിലൊരു തീരുമാനം ഉണ്ടാകത്തില്ല. ഇത്തേ ദൈവമേ എന്ന് പറഞ്ഞപ്പോ ഗുരു പറയുന്നത് ശരി, മേ സസ്യേനം, ഇത് തന്നെ മംഗളം. നീ പറഞ്ഞത് തന്നെയാണ് ശ്രേഷ്ഠം. എന്താണ് ഏകയോഗിനും അനേകയോഗി ബഹുപ്രതിപക്ഷമാത്ര. ഞാൻ ഏകയോഗിയാണ്, അദ്വൈത യോഗിയാണ്. അങ്ങനെയുള്ള എന്നെ അനേക യോഗികൾ ചോദ്യം ചോദിക്കുന്നവനായി നീ വെളിപ്പെടുത്തി, അത് ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്. എന്നോട് ചോദിക്കാനാണല്ലോ, എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നു? ഞാൻ പറയുന്നത് സത്യമായതുകൊണ്ട്. അതുകൊണ്ട് എന്നോട് തന്നെ ചോദിക്കുന്നു. അതുകൊണ്ട് ഈ ചർച്ച തുടരണം, തത്വത്തെ ഉറപ്പിക്കണം. നിന്റെ ഈ വികല്പങ്ങൾ, വിപരീത ചിന്തകൾ, അതിനെ നീ ജയിക്കണം. അതോ ജഷ്യാമി, ഞാൻ താ ജയിക്കാൻ പോകുന്നു എന്ന് കഴിഞ്ഞാൽ നീ നിന്റെ വിപരീത ചിന്തകളെ വിജയിക്കണം. ജഷ്യാമി സർവാൻ, അതാണ് ഇവിടുത്തെ ശത്രുക്കളെതിരെ നിൽക്കുന്നു. ഈ ചോദ്യങ്ങളാണല്ലോ, ആ വ്യക്തികളൊന്നുമല്ല, എന്നുവെച്ചാൽ മനസ്സിന്റെ വികല്പങ്ങൾ. ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞിട്ടും വീണ്ടും മനസ്സിൽ ഇങ്ങനെ വികല്പങ്ങൾ നിൽക്കുന്നു, ദ്വൈത സംബന്ധിയായ വികല്പങ്ങൾ. അതോ ജേഷ്യാമി സർവാൻ, ആ വികല്പങ്ങളെല്ലാം നശിപ്പിക്കണം. ആരഭേദ ചിന്താം. അതുകൊണ്ട് ഒരു ശിഷ്യനോട് പറഞ്ഞു, ഇനി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആരഭേദ ചിന്ത ഞാൻ ചിന്തിക്കുകയാണ്, നീ കൂടെ കുടിക്കും, നിനക്കും ചിന്തിക്കാം. എന്തുകൊണ്ട്? നീ തത്വത്തോട് അടുത്തു വരുന്നു, എന്നെ ഏകയോഗിയായി നീ തിരിച്ചറിയുന്നു. അതുപോലെ ഞാൻ ബഹുപ്രതിപക്ഷം, അനേക യോഗികളിൽ നിന്നും എന്നെ ഏകയോഗിയായി നീ തിരിച്ചറിയുന്നു. അത്രയും പുരോഗമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തത്വത്തെ നിർണയിക്കാൻ കഴിയും. നിന്റെ മനസ്സിന്റെ എല്ലാ വികല്പങ്ങളെയും നിനക്കില്ലാതാക്കാം. സർവാൻ ആരഭേച്ച് ചിന്ത, അതുകൊണ്ട് ശരിയായ വഴിക്കുള്ള ചിന്ത. ഇതുവരെ ചിന്തിച്ചിരുന്നതിന് ഇതുവരെ കേട്ടതിലൊക്കെ പോരായ്മകളുണ്ട്, ആ പോരായ്മകളെയൊക്കെ പരിഹരിച്ചുള്ള ശരിയായ ചിന്ത, അത് അതിലേക്ക് കടക്കാം എന്നാണ്. അതുകൊണ്ട് വീണ്ടും തത്വത്തെ ചിന്തിക്കുക. കാരണം തത്വജ്ഞാനം അത് നിശ്ചയരൂപത്തിലുള്ളതാണ്. അതിന് നാനാരൂപം, ഏകരൂപമേ ഉള്ളൂ. ബുദ്ധിയാണെങ്കിലോ നാനാരൂപത്തിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാനാരൂപത്തിൽ ബുദ്ധി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഏകരൂപത്തിലുള്ള തത്വജ്ഞാനത്തിന് എതിരായി നാനാരൂപത്തിലുള്ള ബുദ്ധി വികല്പം സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഏക രൂപത്തിലുള്ള തത്വജ്ഞാനത്തിൽ പ്രതിഷ്ഠ കിട്ടുന്നില്ല. അതുകൊണ്ട് പറയുന്നു, എന്താണ്? മേ സ്വസ്ത്യേനം, എനിക്ക് മംഗളം ഭവിക്കട്ടെ എന്നാണ്. നീ പറയുന്നത് തന്നെയാണ് എനിക്ക് മംഗളകരമായിരിക്കുന്നത്. അതോ മമ ആശങ്ക നിന്നേഷിച്ച്, ഇതിനൊരവസാനം വരില്ലെന്നാണ് എന്റെ സംശയം. ഈ മനസ്സിന്റെ വികല്പങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എന്നാണെങ്കിലോ ഇത്യേതത് വിമേ സ്വസ്ത്യേനം, അത് തന്നെയാണ് ഞാൻ കല്യാണമായി കാണുന്നത്, ശ്രേഷ്ഠമായി കാണുന്നത്. എന്തായാലും വികല്പങ്ങളുണ്ടല്ലോ, മൂഢതയല്ലല്ലോ നിന്റെ മനസ്സ്, അത്രയുമായല്ലോ തിരിച്ചറിഞ്ഞു. എന്താണ് മാം? എങ്ങനെ തിരിച്ചറിഞ്ഞു? ഏകയോഗിനം, ഏകയോഗിയായി, അദ്വൈതവാദിയായി തിരിച്ചറിഞ്ഞു. ഇപ്പൊ തിരിച്ചറിഞ്ഞു എന്താണ് അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കി. അത് തന്നെയാണ് മംഗളം, നമ്മുടെ വിചാരത്തിലെ മംഗളം. ഇവിടെ ഗുരുവിന്റെയും ശിഷ്യന്റെയും വിചാരത്തിലെ മംഗളകരമായ ഭാഗം അതാണ്. എന്താണോ അദ്വൈതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ അനേക യോഗി ബഹുപ്രതിപക്ഷം, നാനാത്വ വികല്പങ്ങൾ ഇവിടെ പ്രതിപക്ഷമായിരിക്കുന്നു എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. വീണ്ടും ചോദിക്കും അതെങ്ങനെ ശരിയാവും അദ്വൈതം, ഇങ്ങനെയൊക്കെ ആയാലും അദ്വൈതം എങ്ങനെ അനുഭവത്തിൽ വരും? അത് അനുഭവത്തിൽ വരാത്തത് കൊണ്ട് അത് വ്യർത്ഥമാണല്ലോ. ഈ തരത്തിൽ അദ്വൈതം എങ്ങനെ ശരിയാകും? നാനാത്വ സത്യമായിരിക്കും, എങ്ങനെ ഏകത്വം ശരിയാകും? അനേക യോഗി ബഹുപ്രതിപക്ഷം ആത്മത്വം. അതുകൊണ്ട് പറയുന്നു അതോ ജേഷ്യാമി സർവാനാരംഭ. സാധാരണ വാച്യാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, അദ്വൈതിയോട് ദ്വൈതി പറയുന്നു നിനക്ക് തത്വത്തെ നിർണ്ണയിക്കാൻ കഴിയത്തില്ല, അപ്പോ അദ്വൈതി പറയുന്നു നീ എന്തായാലും ഞാൻ തത്വം പറയുന്നവനാണെന്നും അംഗീകരിച്ചല്ലോ, അതും മതി. ഇനി എന്താണോ ഇതിൽ ദോഷങ്ങളുണ്ട് അതിനെ പരിഹരിക്കാം. ശരിക്കും അത് ഗുരു ശിഷ്യ രൂപത്തിലുള്ള സംവാദമാണ്. ഇപ്പൊ അദ്വൈതത്തെ ഗുരു എത്രയൊക്കെ വ്യക്തമായി വെളിപ്പെടുത്തിയാലും ശിഷ്യന്റെ മനസ്സിൽ വീണ്ടും ഈ ദ്വൈത വികല്പങ്ങൾ നിലനിൽക്കാം, അതും പരിഹരിക്കണം. പരമാർത്ഥത്തെ ബോധിപ്പിച്ചേ അത് പരിഹരിക്കാൻ പറ്റും. അതായത് ഒരു ചോദ്യത്തെ മറ്റൊരു സമാധാനം കൊണ്ട് പരിഹരിക്കുന്ന രീതിയല്ല ഇവിടെ. ഒരു ചോദ്യത്തെ മറ്റൊരു സമാധാനം കൊണ്ട് പരിഹരിച്ചാൽ ആ സമാധാനത്തെ ആശ്രയിച്ച് വേറെ ചോദ്യം വരും. ഇത്രയും സംഭവിക്കും. തൽക്കാല സമാധാനം ശരി, അതുണ്ടാവും. പക്ഷേ ആ സമാധാനം അടുത്തൊരു ചോദ്യത്തിന്റെ മുന്നോടിയായിരിക്കും. അതിന് സമാധാനം പറഞ്ഞാൽ അത് വേറെ ചോദ്യത്തെ സൃഷ്ടിക്കും. ഇപ്പൊ എല്ലാ സമാധാനങ്ങളും ചോദ്യത്തെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചോദ്യം ചോദിച്ച് ഉത്തരം കേട്ട് ആശ്വസിക്കുന്നതിലൊരർത്ഥമുണ്ട്. എല്ലാ സമാധാനങ്ങളും അടുത്ത മറ്റൊരു ചോദ്യത്തിന്റെ മുന്നോടിയാണ്. അതുകൊണ്ടാണ് ശിഷ്യൻ പറയുന്നത് ഇവിടെ അനേക യോഗി ബഹുപ്രതിപക്ഷം. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ കാണുന്നുണ്ട്. എത്ര ചിന്തിച്ചാലും സമാധാനം കിട്ടാത്ത രീതിയിൽ ചോദ്യങ്ങൾ നീണ്ടുപോവുകയാണ്. അതെല്ലാം അദ്വൈതത്തിന്റെ എതിരെയുള്ള വികല്പങ്ങളാണ്, ദ്വൈതത്തെ സമർത്ഥിക്കുന്ന വികല്പങ്ങളാണ് അല്ലേ. അദ്വൈതത്തെ നമ്മൾ വ്യക്തമായി സ്പഷ്ടമായി വെളിപ്പെടുത്തി കഴിഞ്ഞാലും വീണ്ടും മനസ്സിൽ വരും ചോദ്യം, ഇതാണ് അദ്വൈതം, ഈ അദ്വൈതത്തിൽ എന്താ പ്രത്യേകിച്ച് വിശേഷതയുള്ളത്, ഈ അദ്വൈതത്തിൽ എന്താ മഹത്വം ഉള്ളത്, ഈ അദ്വൈതം കൊണ്ട് എന്താ നേടുന്നത്. എന്തെങ്കിലും നേടണമെങ്കിൽ അത് ദ്വൈതത്തിലെ സാധ്യമാകും. അതുകൊണ്ട് നിങ്ങളുടെ എന്താ പ്രയോജനം? പ്രയോജനം മറ്റുള്ള കാര്യങ്ങളിലാണ്, അദ്വൈതത്തിൽ നിന്നും വേറിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ പ്രയോജനം കാണുന്നത്. ജപത്തിനും തപത്തിനും സമാധിയിലൊക്കെ പ്രയോജനം കാണുന്നുണ്ട്. ഈ പറയുന്ന അദ്വൈതം കേട്ടിട്ട് ഒരു പ്രയോജനമില്ല. ഈ തരത്തിൽ പോകും ചിന്ത, ഈ ചിന്തകളെ നശിപ്പിക്കുന്ന സർവാനാരഭ്യ ജിഷ്യാമി ചിന്ത, ഈ ചിന്തകളെ ജയിക്കണം. അത് എങ്ങനെ? പുതിയ ചിന്ത ഉണ്ട്, ഇതിനെ കീഴ്പ്പെടുത്തുന്ന ചിന്ത ഉണ്ട്. ഈ ചിന്തയെന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? നമ്മുടെ കൽപ്പനയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലൊരു പ്രകാശമാണ്. അതാണ് ചിന്തയെന്ന് പറയുന്നത്. പ്രകാശത്തിന് ഇരുട്ടിനെ നിഷേധിക്കാൻ പറ്റും. കൽപ്പനകളാണെങ്കിലോ ആ ഇരുട്ടിനെ വളർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശിഷ്യന് വീണ്ടും ആ നിർണയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, വീണ്ടും വരുന്ന സംശയങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി പറയുന്നു സയവതോ സ്യാദ് തദ്ഭാവസ്യ വിവക്ഷിതത്വ സയവതോ സ്യാദ്. അദ്വൈതം തന്നെ സംഭവിക്കും. തദ്ഭാവാപത്തി പരമാത്മഭാവം, അതാണ് ഇവിടെ വിവക്ഷിതം. ഇവിടെ പറഞ്ഞില്ലേ ആദിത്യത്തിൽ ഏതൊരുവനാണോ അവൻ തന്നെയാണ്. അതെങ്ങനെ ശരിയാകും? പറയുന്നു സയവതോ സ്യാദ് തദ്ഭാവസ്യ പരമാത്മപ്രാപ്തി, അതാണ് ഇവിടെ വിവക്ഷിതം. തദ്വിജ്ഞാനേന പരമാത്മഭാവോ ഹ്യാത്ര വിവക്ഷിതോ, ആ പരമാത്മഭാവം അതാണ് ഇവിടെ വിവക്ഷിതം. എന്തുകൊണ്ട്? തദ്വിജ്ഞാനേന, വിജ്ഞാനം കൊണ്ട്, അതിന്റെ അനുഭവം കൊണ്ട് പറഞ്ഞ രീതിയിൽ ആ പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു. ഇവിടെ എന്താണ്? അദ്വൈത വിജ്ഞാനം കൊണ്ട് മനസ്സിന് വികല്പങ്ങൾ കൂടുന്നു. ഇവിടെ പറയുന്നതല്ല, അദ്വൈത വിജ്ഞാനം കൊണ്ട് പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു. അതാ അതിന്റെ വ്യത്യാസം. അദ്വൈത വിജ്ഞാനം കേവലം മനസ്സിന്റെ കൽപ്പനകളാണ്. അതുകൊണ്ടാണ് അദ്വൈത വിജ്ഞാനം ആന്തരികമായി പ്രകാശം. തദ്വിജ്ഞാനേന പരമാത്മഭാവം ഹ്യത്ര വിവക്ഷിത ബ്രഹ്മവിദാപ്നോതി പരം, ബ്രഹ്മജ്ഞാനി പരമാത്മഭാവത്തെ പരമപദത്തെ പ്രാപിക്കുന്നു. അല്ലാതെ ബ്രഹ്മജ്ഞാനി വീണ്ടും വികല്പങ്ങളിൽപ്പെട്ട് കുഴലുകയല്ല ചെയ്യുന്നത്. നഹി അന്യസ്യ അന്യഭാവാപത്തിരുപബദ്ധ്യത, ഒന്നും മറ്റൊന്നായി മാറുകയല്ല ഇവിടെ ചെയ്യുന്നത്. ജീവൻ പരനായി മാറുകയല്ല, അതിനത് ശ്രമിക്കുകയാണെങ്കിൽ അവിടെയാണ് തകരാറ് സംഭവിക്കുന്നത്. ജീവാത്മാവ് പരമാത്മാവായി മാറുന്നത്. നോഹി അന്യസ്യ അന്യഭാവാപത്തി, അത് സംഭവിക്കുന്നില്ല, ഒന്നിനും മറ്റൊന്നാകാൻ പറ്റത്തില്ല. ഇത് ബോധിപ്പിക്കുക, അത് അങ്ങനെ അല്ല എന്നുള്ള അനുഭവങ്ങളെ നിരാകരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ബോധം സഹായിക്കുന്നത്, മറ്റൊന്നും. അത് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധത്തിന്റെ ആവശ്യമില്ല, പിന്നെ ആ ബോധം ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ആണ് ബ്രഹ്മവിത്ത് ബ്രഹ്മയുവ, ബ്രഹ്മവിത്ത് ബ്രഹ്മജ്ഞാനി എന്ന് പറയുമ്പോൾ ബ്രഹ്മം തന്നെയാണ്, അല്ലാതെ ബ്രഹ്മത്തിന്റെ ജ്ഞാനമുള്ളവനല്ല. ബ്രഹ്മത്തിന്റെ ജ്ഞാനമുള്ളവൻ ബ്രഹ്മജ്ഞാനി എന്നല്ല. ബ്രഹ്മജ്ഞാനി എന്താണ്? ബ്രഹ്മവിത്ത് ബ്രഹ്മം എന്നാണ് അതിന്റെ അർത്ഥം. ബ്രഹ്മവും ബ്രഹ്മത്തിന്റെ ജ്ഞാനവും അങ്ങനെ രണ്ടെണ്ണം അവിടെ ഇല്ല. ദ്വൈതമാവും, അദ്വൈതമല്ല. പക്ഷെ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാക്കണം, ബ്രഹ്മമായി മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ധരിക്കുന്ന പോലെ ബ്രഹ്മജ്ഞാനിക്ക് നമ്മളിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നമ്മൾക്ക് ജ്ഞാനമില്ല, ബ്രഹ്മജ്ഞാനിക്ക് ജ്ഞാനമുണ്ട്. അങ്ങനെ അതെന്റെ വ്യത്യാസം. അജ്ഞന് അജ്ഞാനമുണ്ട്, ബ്രഹ്മജ്ഞാനിക്ക് അജ്ഞാനമില്ല, അതാ വ്യത്യാസം. അല്ലാതെ ഈ തത്വജ്ഞാനം എന്ന് പറയുന്ന വലിയൊരു ഭാവം കൊണ്ട് കിടക്കുന്ന ആളല്ല ബ്രഹ്മജ്ഞാനി. അത് ബ്രഹ്മജ്ഞാനിയായി ഭാവിക്കുന്നവർക്കാണ് ഈ ഭാവങ്ങളല്ല. ബ്രഹ്മജ്ഞാനം എന്താണെന്നറിയാതെ ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് കിടക്കുന്നു. സ്വാമിമാരുടെ ഭാവമാണത്. എന്തുകൊണ്ട് അന്യസ്യ അന്യഭാവാപത്തി? ഒന്നിനും മറ്റൊന്നാകാൻ പറ്റത്തില്ല. ഈ ജീവന് മറ്റൊന്നാകാൻ പറ്റത്തില്ല, ബ്രഹ്മജ്ഞാനിയാകാൻ പറ്റത്തില്ല, ബ്രഹ്മമാകാനേ പറ്റും. അതത് തന്നെയാണ് ആകുന്നു എന്ന് വെച്ചാൽ അത് തന്നെയാണ്. അത് തസ്യാപി തദ്ഭാവാപത്തിൽ അനുപന്നം, അത് തന്നെ അതായിട്ടില്ല, അത് സംഭവിക്കത്തില്ലല്ലോ. അത് സംഭവിക്കത്തില്ല, ഒന്ന് അത് മറ്റൊന്നും ആകുന്നില്ല, അത് അതായി തീരുക എന്നുള്ളത് സംഭവിക്കുന്നില്ല. ബ്രഹ്മം തന്നെയാണ്, പിന്നെ ഇനി അതാകേണ്ട ആവശ്യം. അജ്ഞനാണ്, അതുകൊണ്ട് ഇനി പോയി ബ്രഹ്മജ്ഞാനിയാകുക, അത് സംഭവിക്കത്തില്ല. എന്തായി പറയുന്നതിന്റെ താല്പര്യം? താല്പര്യം നമുക്കറിയാം, അവിദ്യാകൃത താതാത്മ്യ അപോഹാർത്ഥത്വമാണ്. ഇതുകൊണ്ട് ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. അവിദ്യാകൃതമായ ഈ താതാത്മ്യങ്ങളെ നിഷേധിക്കുന്നു. ഞാൻ ബ്രഹ്മജ്ഞനാണോ എന്നൊരു താതാത്മ്യം വന്നാലോ എന്നാ അതിനെ നിഷേധിക്കും. താൻ ശരീരമാണ് എന്നൊരു താതാത്മ്യം വന്നാലോ അതും നിഷേധിക്കും. താൻ അജ്ഞനാണ് വിജ്ഞനാണ്, അവിദ്യാകൃതമായ ഈ താതാത്മ്യങ്ങളെ നിഷേധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് വിദ്യ. വെളിച്ചത്തിന് ഇരുട്ടിനെ അങ്ങോട്ട് മാറ്റിക്കളയാനേ പറ്റും, അവിടെ പുതിയതൊന്നിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. വെളിച്ചം രണ്ടാമതൊന്നിനെ അവിടെ കൊണ്ടുവരുന്നില്ല, കാരണം വെളിച്ചം സ്വയം തന്നെ എന്താണ്? വെളിച്ചമാണ്. ഇരുട്ടിനെ മാറ്റുക, മറ്റൊന്നിനെ അവിടെ പ്രതിഷ്ഠിക്കുക, അത് വെളിച്ചത്തിന് സാധ്യമല്ല. എന്തുകൊണ്ട്? വെളിച്ചത്തിന്റെ സ്വഭാവം അതിന്റെ സ്വരൂപം തന്നെ എന്താണ്? ഇരുട്ടിന്റെ നിരാകരണമാണ്. അതാണ് അവിദ്യാകൃത താതാത്മ്യ അപോഹാർത്ഥത്വം. അതിനു വേണ്ടിയിട്ടാണ്, അവിടെയാണ് സംശയം വരുന്നത്, വീണ്ടും വികല്പങ്ങൾ വരുന്നത്. ബ്രഹ്മജ്ഞാനം വന്നില്ലല്ലോ എന്ന് പറയുന്നു. യാഹി ബ്രഹ്മവിദ്യയാ സ്വാത്മപ്രാപ്തി ഉപദിശത്തെ സ അവിദ്യാകൃത അന്നമയാദി വിശേഷാത്മന ആത്മത്വേന അധ്യാരോപിതസ്യ അനാത്മന അപോഹാർത്ഥ. യാഹി ബ്രഹ്മവിദ്യയാ സ്വാത്മപ്രാപ്തി ഉപദിശ്യത്തെ, ഇവിടെ പറയുന്നു ബ്രഹ്മവിദ്യ കൊണ്ട് പരമാത്മപ്രാപ്തി സ്വരൂപപ്രാപ്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ താൻ വേറെ എന്തിനെങ്കിലും പോയി പ്രാപിക്കുന്നെന്നോ തന്നിൽ എന്തെങ്കിലും വിശേഷതകൾ സംഭവിക്കുന്നെന്നോ മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രത്യേക ജ്ഞാനം തനിക്കുണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ? യാഹി ബ്രഹ്മവിദ്യ സ്വപ്രാപ്തി ഉപദിശിതേ അവിദ്യാകൃത അന്നമയാദി വിശേഷാത്മന, അവിദ്യാകൃതമായ അന്നമയാദി വിശേഷാത്മ, അന്നമയാത്മാ പ്രാണമയാത്മാ മനോമയാത്മാ ഇതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദമയാത്മാ ആനന്ദം വരെയുള്ളത്, ഇനി ബ്രഹ്മജ്ഞാനം കൊണ്ടൊരുവൻ ആനന്ദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ, ഏറെ ബ്രഹ്മാവിന്റെയും മറ്റും പോലുള്ള ആനന്ദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ ആനന്ദമയ ആത്മാവായി. ഒരു വ്യത്യാസം, ഈ അന്നമയ ആത്മാവായിരിക്കുമ്പോൾ ഇപ്പോഴാ ഈ ശരീരത്തിൽ താതമ്യപ്പെട്ടിട്ട് അന്നമയ ആത്മാവായിരിക്കുന്നു. പുരുഷനെന്നോ സ്ത്രീയെന്നോ യുവാവെന്നോ വൃദ്ധനെന്നോ ഈ തരത്തിലെല്ലാം അന്നമയ ആത്മാവായിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യാസമൊന്നും സംഭവിക്കത്തില്ല. ആനന്ദമയ ആത്മാവായാൽ അതാണ് ആത്മനിഷ്ഠയെന്ന് പറഞ്ഞാൽ അത് അന്നമയ ആത്മാവാകുന്നത് പോലെയുള്ളു. എന്താണ് അകാമഹതത്വം, അവ്രജനത്വം, ശ്രോത്രിയത്വം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആനന്ദമയ ആത്മാവായിരിക്കാൻ കഴിഞ്ഞു. അതൊന്നുമില്ലാതെ തന്നെ അന്നമയ ആത്മാവായിരിക്കാൻ പറ്റുന്നുണ്ട്. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതെന്താണ്? അവിദ്യാകൃതമാണ് അന്നമയാദി വിശേഷാത്മം. അതിന് ആത്മത്വേന ആരോപിതത്വം, ഇതെല്ലാമാണ് താൻ അനുഭവിക്കുന്നത്. ആനന്ദത്തെ അനുഭവിച്ചാൽ, താൻ അനുഭവിച്ച ആനന്ദമാണ് താനെന്ന് വിചാരിക്കാതെ, ആരോപിതമാണ്, കല്പിതമാണ് ആനന്ദത്തെ അനുഭവിച്ചെന്ന് വരും. വലിയ ആനന്ദത്തെ, പക്ഷേ താൻ അനുഭവിച്ച ആനന്ദമല്ല താൻ. മറിച്ച് എന്താണ്? അത് ആരോപിതമാണ്, അനാത്മന, അതല്ല സ്വസ്വരൂപം, അപോഹാർത്ഥ, അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനെ നിഷേധിക്കുന്നതിനാണ് ബ്രഹ്മവിദ്യ കൊണ്ട് ആത്മാവിനെ പ്രാപിക്കുന്നതെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കുക എന്നേ ഉള്ളൂ അതിന്റെ താല്പര്യം. അതെന്താണ് അങ്ങനെ പറയുന്നത്? കഥം ഏതം ഏവം അർത്ഥത അവഗമ്യത, ഈ ഇതാണ് ഇതിന്റെ താല്പര്യം എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? വിദ്യ മാത്ര ഉപദേശ, അതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്താണ്? തത്വജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത്. ഇവിടെ ജപത്തെ ഉപദേശിക്കുന്നില്ല, തപത്ത് ഉപദേശിക്കുന്നില്ല, അഭ്യാസങ്ങൾ ഉപദേശിക്കുന്നില്ല, യോഗത്തെ ഉപദേശിക്കുന്നില്ല, സമാധി പരിശീലിക്കാൻ പറയുന്നില്ല, ഒരു കാര്യങ്ങളും ഉപദേശിക്കുന്നില്ല, കർമ്മയോഗത്തെ പറയുന്നില്ല. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഉപദേശിക്കുന്നുണ്ട് ശ്രുതി തന്നെ. ആ ഓരോന്നിനും ഫലവും പറയുന്നുണ്ട് ശ്രുതി. എന്ത് അനുഷ്ഠിക്കാൻ പറയുന്നു അതനുഷ്ഠിച്ചാലും ഫലമുണ്ടാവും. സമാധി അനുഷ്ഠിക്കാൻ പറയുന്നുണ്ട്, അത് സമാധി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സമാധിയുടെ സുഖം കിട്ടും. കർമ്മയോഗം ചെയ്യാൻ പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ ചിത്തശുദ്ധി ഉണ്ടാവും. തപസ് അനുഷ്ഠിക്കാൻ പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ നശിക്കും. ജപം അനുഷ്ഠിക്കാൻ പറയുന്നു ഈശ്വരപ്രസാദം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് ഓരോന്നിനും അതിൻ്റെതായ ഫലമുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല പറയുന്നു. വിദ്യ മാത്ര ഉപദേശ, ഇവിടെ ആത്മതത്വത്വം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് മറ്റുപദേശങ്ങൾക്കെല്ലാം അതാത് ഫലങ്ങളുണ്ട്. ആത്മവിദ്യ ഉപദേശത്തിന്റെ ഫലം എന്താണ്? ഈ ആരോപിതമായ സർവത്തിന്റെ നിവൃത്തി. അതാണ് വിദ്യായാസ ദൃഷ്ടം കാര്യം അവിദ്യാനിവൃത്തി. വിദ്യയുടെ ഫലം പ്രത്യക്ഷമാണ്, മറ്റതിന്റെയൊക്കെ ഫലം പ്രത്യക്ഷമാണല്ലോ. ജപവും തപവും ഒക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഫലം കാണുന്നു. അതുപോലെ ആത്മവിദ്യയുടെയും ഫലം പ്രത്യക്ഷമാണ്. ആത്മവിദ്യയുടെ ഫലം പ്രത്യക്ഷമാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയിരിക്കും? വെളുത്തിരിക്കുമോ, പറത്തിരിക്കുമോ, ആനന്ദമാണോ, പരമാനന്ദമാണോ, എന്താണ് ആത്മവിദ്യയുടെ ഫലം? ആത്മവിദ്യയിൽ നിന്ന് എന്ത് ഫലമാണ് പ്രതീക്ഷിക്കുന്നത്? ആത്മവിദ്യയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാജിക്ക്, അത്ഭുതം, അതൊക്കെയാണ് ആകാശത്ത് നിന്ന് മോതിരമിടുക ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ. ഇതാണല്ലോ ആത്മവിദ്യയുടെ ഫലമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു പറയുന്നതൊന്നുമില്ല. അതിന്റെ ഫലം പ്രത്യക്ഷമാണ്. എന്താണ് അതാരോട് ചോദിക്കേണ്ട കാര്യമില്ല. അവിദ്യാനിവൃത്തി അതാണ്, അജ്ഞാനനിവൃത്തി അതാണ് ആത്മവിദ്യയുടെ ഫലം. ആത്മവിദ്യ കൊണ്ട് സംശയം, ആത്മതത്വത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അജ്ഞാന സംശയങ്ങൾ നിവർത്തിക്കുന്നു. അതില്ലാതായിത്തീരും, ദൃഢനിശ്ചയം എന്ന് പറയുന്നു. അതാണ് അതിന്റെ ഫലം. അതെന്താണ്? പ്രത്യക്ഷമാണ്, സ്വാനുഭവമാണ്. ആത്മതത്വത്തെ ശ്രവിക്കുന്നു, മനനം ചെയ്യുന്നു. ഞാൻ ആത്മജ്ഞാനിയാണോ എന്നൊരു സംശയം വരുത്തുന്നു ആർക്കും. എന്തുകൊണ്ട്? ആത്മതത്വത്തെ സംബന്ധിച്ച അജ്ഞാന സംശയങ്ങളോട് ദൂരീകരിച്ചിരിക്കുന്നു. ദൂരീകരിക്കപ്പെട്ടാൽ അത് തന്നെയാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത്. അതിനെയാണ് പറയുന്ന ആത്മനിഷ്ഠ, സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അവിദ്യ നിവൃത്തി, അജ്ഞാന നിവൃത്തി, അതാണ് അതിന്റെ ഫലമായി. ആത്മവിഷയവുമായിട്ടുള്ള അജ്ഞാനമോ സംശയമോ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ഇതിനപ്പുറം ഇനി എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് അത് നല്ല അജ്ഞാനകാരി. എനിക്ക് ആനന്ദം വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം, എനിക്ക് മുക്തി നേരിട്ട് കാണണം, അങ്ങനെ പലതും. ഈശ്വരനെ നേരിട്ട് ദർശിക്കണം, അതൊന്നും വിദ്യയുടെ ഫലമല്ല. വിദ്യയുണ്ട്, ഇവിടെ ഉപദേശിക്കുന്ന വിദ്യയുണ്ട്. ഇനി പറഞ്ഞത് ഗണപതിയോ സരസ്വതിയോ ഒക്കെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിദ്യകൾ നേരെ ഉണ്ട്, ഉപാസനകൾ അത് ചെയ്താൽ. ഉപാസ്യ ദേവതയെ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിന് ഉപാസനകളുണ്ട്. ആധ്യാത്മികമായ അനന്തമായ സാധനങ്ങളും അനന്തമായ ഫലവുമുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നു. അതിനൊക്കെ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യും. ഇവിടെ പറയുന്ന എന്താണ്? കേവലമായ വിദ്യ. എന്ത് വിദ്യ? അജ്ഞാനത്തെ സംശയത്തെ ഇല്ലാതാക്കുന്ന, ദൂരീകരിക്കുന്ന വിദ്യ. ആ വിദ്യ ഫലം വിദ്യ തന്നിൽ ഫലിച്ചോ? വിദ്യ തന്നിൽ ഫലിച്ചോ എന്ന് വെച്ചാൽ വിദ്യ തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഫലം പ്രത്യക്ഷമാണ്. എന്ത് ഫലം? ദുഷ്ടം കാര്യം, അവിദ്യാനിവൃത്തി, അവിദ്യാനിവൃത്തി, അജ്ഞാനനാശം. ഇത് ഏറ്റവും സ്പഷ്ടമായ കാര്യമാണ്. പ്രകാശത്തെ സ്പഷ്ടമാക്കുന്നതിന് പ്രകാശത്തിന്റെ ആവശ്യമില്ല. പ്രകാശത്തിൽ ഇരുട്ടില്ല എന്നറിയുന്നതിന് പ്രകാശത്തിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. അത് സ്വയം തന്നെ അതിന് പര്യാപ്തമാണ്. തച്ചയ്യ വിദ്യ മാത്രം ആത്മപ്രാപ്തവും സാധനം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇവിടെ ഈ ആത്മലബ്ധിക്ക് സാധനമായി വിദ്യയെ മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ, വേറെ എന്തിനെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദം വളരെ ബൃഹത്താണ്. വേദത്തിൽ ഭൗതികവും ആത്മീയവുമായ ഫലത്തിനു വേണ്ടിയുള്ള നാനാ ഉപായങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്, വിധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വേദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ സന്ദർഭത്തിൽ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആത്മപ്രാപ്തിയാണ് ഫലമെന്ന് പറയുന്നു. അതിന് കേവലം വിദ്യയെ മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ. ജ്ഞാനത്തിൽ മറ്റൊരു സാധനങ്ങളെയും യാഗാദികളെയോ ഉപാസനകളെയോ ഒന്നും തന്നെ ഉപദേശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ഈ വിദ്യയുടെ ഫലം പ്രത്യക്ഷമാണ്, അത് അജ്ഞാനനാശമാണ്. വിദ്യ ഫലിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് തത്വത്തെ സംബന്ധിച്ച് അജ്ഞാന സംശയങ്ങളില്ല എന്നേ അതിനർത്ഥമാണ്. എന്ത് തത്വത്തെ സംബന്ധിച്ച്? സ്വസ്വരൂപത്തെ സംബന്ധിച്ച്, തന്നെ സംബന്ധിച്ച തത്വം. അതിനെ സംബന്ധിച്ച് അവിടെ അഹന്ത മമത എല്ലാം നിരാകരിച്ച്, അജ്ഞാന സംശയങ്ങളെല്ലാം നിരാകരിച്ച് സ്വയം പ്രകാശിക്കുന്ന ആ തത്വം, ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വിദ്യ മാത്രമേ ഉപകരിക്കൂ, മറ്റൊന്നും ഉപകരിക്കത്തില്ല. അതിന്റെ ഫലം പ്രത്യക്ഷമാണ്. അതുകൊണ്ട് വിദ്യ എന്ന് വെച്ചാൽ ജ്ഞാനം, ജ്ഞാനത്തെ ഉപദേശിക്കുന്നത് കൊണ്ട് ഇവിടെ വിദ്യയുടെ ഫലമെന്ന് പറയുന്നത് എന്താണോ? അജ്ഞാനനാശമാണ്, അല്ലാതെ മറ്റൊന്നിന്റെയും പ്രാപ്തിയല്ല, എന്തെങ്കിലും വന്നുചേരുന്നതല്ല. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആനന്ദം വരെ വർണ്ണിച്ചത്. ആനന്ദം വരെ വർണ്ണിച്ചിട്ട് ആ ആനന്ദത്തെ നിഷേധിച്ചു. ആനന്ദമയ കോശത്തിനപ്പുറമാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്തു ചെയ്യും? ഇതിന്റെ പരമാവധി ഫലം ആനന്ദമാണ് എന്ന് ധരിച്ചു പോകും. അപ്പോൾ എന്തോ ഒരു ആനന്ദത്തെ നേടുന്നതിന് വേണ്ടിയിട്ടാണിത് എന്ന് ധരിച്ചു പോകും. നേടുന്ന ആനന്ദമുണ്ട്, പക്ഷെ വിദ്യയുടെ ഫലം അതല്ല, അത് അജ്ഞാന സംശയ ദൂരീകരണമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം.